ഇങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടി നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനും സ്വല്പസമയം നിങ്ങളോട് വളരെ വിലയേറിയതായ ചില ചിന്തകൾ പകരുവാനും ദൈവം ഒരുക്കിയ ഈ മുഖാന്തരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവം നിയോഗിച്ച ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചിന്തിക്കാത്തതും പ്ലാൻ ചെയ്യാത്തതുമായ ഓരോ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ദൈവം അതൊരു മുഖാന്തരം ഒരുക്കി അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു സമയം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ മഹത്വമേറിയ മുഖാന്തരമാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവസ്വരം കേൾക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് എൻ്റെ ചില ചിന്തകൾ ദൈവവചനത്തിൽ നിന്നും ബൈബിൾ വിശുദ്ധ വചനത്തിൽ നിന്നും സ്വല്പ ചിന്തകൾ ഷെയർ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളെയും അവരുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്ന് യഥാർത്ഥമായ ദൈവശബ്ദം കേൾക്കുവാൻ ഈ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും തൊടുമാറാകണമേ. ഞങ്ങളോട് സംസാരിക്കുമാറാണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുമാറാണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എനിക്ക് പറയുവാനുള്ള, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തുറമുഖങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ ജോലിയിൽ നിന്നും നമ്മളുടെ പഠനത്തിൽ നിന്നും നമ്മളുടെ കഴിവ് കൊണ്ടും നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ സാധിക്കും എന്നാണ് ചിന്തിക്കാറുള്ളത്. വളരുമ്പോൾ നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ചിന്തകളും അതാണ്. നല്ലതായി പഠിക്കൂ കുട്ടി, നല്ലതൊരു ജോലി സമ്പാദിക്കൂ, നല്ല നിലയിലെത്തൂ, ആ തുറമുഖത്തിൽ കൂടി നിൻ്റെ ജീവിതം സഫലമാകും, സന്തോഷമാകും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദിനം പ്രതി കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡോക്ടറാകണം, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകണം, നല്ലൊരു പ്രൊഫഷണൽ ആകണം എന്നുള്ള ചിന്തയോടുകൂടി അധ്വാനിക്കുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചതും എൻ്റെ കണ്ണിന് മുൻപിൽ ലോകമെമ്പാടും കാണുന്നതുമായ കാര്യം, അതിൽ മൂലം ഒരു മനുഷ്യൻ ജീവിതത്തിൽ യഥാർത്ഥമായി സന്തോഷം അനുഭവിക്കുന്നില്ല. പലരും ഈ സാഹചര്യങ്ങളിൽ എത്തിച്ചെന്നതിന് ശേഷം, വളരെ ഉന്നതമായ സാമ്പത്തിക നിലവാരങ്ങളിൽ എത്തിച്ചെന്നതിന് ശേഷം മനസ്സ് നുറുങ്ങി ജീവിതത്തിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ലാതെ സൂയിസൈഡൽ തോട്ട്, ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരുന്ന ഒരു യുഗമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ബൈബിൾ ഒരു വ്യക്തിയെ എനിക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ഒരു വലിയവനായ വ്യക്തി, അവൻ്റെ പേര് സൗൾ എന്നായിരുന്നു. സൗൾ എന്ന് പറയുന്നതായ വ്യക്തി ലോകപരമായ എല്ലാ ഉയരേണ്ട നിലയിലും ഉയർന്ന ഒരു വ്യക്തിയായിരുന്നു. സമ്പത്തിൽ അവൻ ഉന്നതനായിരുന്നു. അവൻ്റെ ജാതിയിൽ അല്ലെങ്കിൽ അവൻ്റെ വംശത്തിൽ അവൻ ഉന്നതനായിരുന്നു. തിയോളജി അല്ലെങ്കിൽ ഫിലോസഫിയിൽ അല്ലെങ്കിൽ പഠനത്തിൽ അവൻ വളരെ ഉന്നത നിലയിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ എന്തെല്ലാം അവന് സമ്പാദിക്കാമോ, ഏത് നിലവാരത്തിൽ എത്തണമോ, അവിടെ എത്തുവാൻ ശക്തിയുള്ള ഒരു സിറ്റുവേഷനിൽ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു സൗലിൻ്റെ ജീവിതം. അങ്ങനെ ആ നിലയിലെത്തിയ ശേഷം സൗലിൻ്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ, യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞ്, യേശുക്രിസ്തുവിനെ അറിഞ്ഞ്, യേശുക്രിസ്തുവിൻ്റെ മക്കളായി ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സിനെ, പെൺകാമികളെ കൊല്ലുന്ന ഒരു കൊലയാളിയായിട്ട്, ഒരു ഭ്രാന്തൻ്റെ പോലെ ഓടി നടക്കുന്നതായ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് സൗലിനെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ സൗലിൻ്റെ കാര്യങ്ങൾ, ചരിത്രത്തിൽ നമ്മൾ പറയുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ സൗൾ യഹൂദ മതപ്രകാരമുള്ള ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിനെ പറ്റിയുള്ള അറിവുകളിൽ ഏറ്റവും ഉന്നതനായിരുന്നു. ഇന്നത്തെ നിലവാരം വെച്ച് നോക്കിയാൽ ഒരു ഡബിൾ PhD ഉള്ള ഒരു സ്കോളറിനെ കാട്ടിലും വളരെ അറിവും കഴിവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു സൗൾ. എന്നാൽ യഥാർത്ഥമായ ദൈവമായിരുന്നോ, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നോ അറിയാതെ ഒരു ഓടി അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് സൗലിനെ കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു കോണ്ടെസ്റ്റിൽ അധ്യായം 9, അപ്പോസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ സൗൽ ദമാസ്കസിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ദമാസ്കസിലേക്ക് കടന്നുപോയി അവിടെയുള്ള യേശുക്രിസ്തുവിൻ്റെ സത്യമറിഞ്ഞ, യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദമാസ്കസിലേക്ക് കടന്നു പോകുന്ന സൗലിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളുടേതായ ഓട്ടത്തിൻ്റെതായ മധ്യത്തിൽ ചില സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ ദൈവം ഇടപെടുന്ന സമയങ്ങളിൽ ദൈവം എന്ത് നമ്മളോട് പറയുന്നുവെന്ന് കേൾക്കുവാൻ നമ്മളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ നമ്മൾ തുറക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ഈ ജീവിതത്തിൽ, ഈ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദശ ദൈവമില്ലാത്ത ഒരു ദശയിലേക്കായിരിക്കും നിങ്ങളുടെ പോക്ക്. ദൈവമില്ലാത്ത ഒരു മാർഗത്തിലേക്കായിരിക്കാം നിങ്ങളുടെ യാത്ര. എന്നാൽ ഈ സമയം നിങ്ങൾ ഇപ്പോൾ ഈ ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവിക സ്വരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സൗൾ ദമാസ്കസിൻ്റെ റോളിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം ഇവിടെ ശൗളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സൗൾ ഒരു അന്ധനായി ഒന്നും കാണാൻ വയ്യാതെ ഇരുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ആ സ്വരത്തിൻ്റെ ദൈവസ്വരത്തിൻ്റെ മുൻപാകെ അന്ധനായി അവിടെ വീഴുകയാണ് ഉണ്ടായത്. ദൈവിക സ്വരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തപ്പെടും, നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും. നമ്മൾക്ക് ഈ ലോകത്തിലുള്ള മറ്റൊന്നും കാണുവാൻ സാധിക്കാത്തതായ ഒരു നിലയിലേക്ക് നമ്മളെ എത്തിച്ചേരും. സൗൾ അവിടെ വീണതിന് ശേഷം ആ അന്ധനായ ഒരു സിറ്റുവേഷനിൽ ആ ദമാസ്കസ് റോഡിൽ വെച്ച് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം സൗളിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിന് മുഖാന്തരമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നീ ആരാകുന്നു എന്നാണ് സൗലിൻ്റെ ആദ്യം ചോദ്യം. ദൈവമേ, നീ ആരാകുന്നു എന്ന് ചോദിക്കുന്നു സൗൾ. യഹോവയെപ്പറ്റിയും തിയോളജിയെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയും ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവം ആരെന്ന് സൗളിന് വളരെ വ്യക്തമായിട്ടും പഠിച്ചിട്ടുണ്ട്. അവൻ്റെ ദൈവിക ശാസ്ത്രത്തിൽ ആ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ തന്നെയും ഈ ഒരു സാഹചര്യത്തിൽ സൗൾ പറയുന്നു, ദൈവമേ നീ ആര് ആകുന്നുവെന്ന്. ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ, നമ്മുടെ കൾച്ചറിൽ ദൈവം ആരെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അറിവ് ഒരു പക്ഷേ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായ ആ അറിവ്, ദൈവം ആരെന്നുള്ളത് അറിവ് ശരിയാകണമെന്നില്ല. യഥാർത്ഥമായ ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥമായി ഉള്ള ജീവിക്കുന്ന ദൈവമായിട്ടുള്ള ഒരു സംബന്ധവും ആ ദൈവമായിട്ടുള്ള ഒരു വെളിപ്പാടും നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥമായ ദൈവം ആരെന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മളുടെ ഇന്ത്യ ദേശത്തിൽ, ഭാരത ദേശത്തിൽ ഏകദേശം 3 മില്യൺ ഗോഡ്സ് ആൻഡ് ഗോഡസസ്, 3 മില്യൺ ദൈവജനങ്ങളെയാണ് ജനങ്ങൾ ആരാധിക്കുന്നത്. അവരൊക്കെയും ചോദിച്ചാൽ, ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യമാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം അത് ശരിയായ ദൈവമാണെന്ന് അവർ ആർഗ്യു ചെയ്യുകയാണ്. ദൈവം എല്ലാത്തിലും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്, അവരതിനെ ഫോളോ അന്ധരായിട്ട് അവർ പാരമ്പര്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സൗൾ എന്ന് പറയുന്ന വ്യക്തിയും അവൻ്റെ ഉള്ളിൽ ദൈവത്തെപ്പറ്റിയുള്ള ഒരു അറിവുണ്ടായിരുന്നു. അതനുസരിച്ച് അവൻ ജീവിക്കുകയായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. ഒരു കൊലയാളിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ഭ്രാന്തനെ പോണക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അവൻ യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെയും ദൈവത്തിൻ്റെ ആ മഹിമയുടെ വെളിച്ചത്തിൽ അന്ധനായപ്പോൾ അവിടെ കിടന്നുകൊണ്ട് സൗൾ ചോദിക്കുകയാണ്, ദൈവമേ നീ ആരാകുന്നു? Who are you, God? ആ സമയത്തിൽ ആണ് സൗലിന് അവിടെ ഒരു ദർശനം കിട്ടുന്നത്. ഇവിടെ പറയുന്നു, I am Jesus whom you are persecuting. നീ പീഡിപ്പിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് ഒരു ശബ്ദം സൗൾ അവിടെ കേൾക്കുകയാണ്. This voice from heaven changed the life of Saul. സൗളിൻ്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം അവിടെ കൊണ്ടുവരികയായിരുന്നു. യഥാർത്ഥമായിട്ട് ദൈവം ആരാകണമെന്ന് സൗളിന് സ്വന്തമായിട്ടൊരു ദൈവിക ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. യാതൊരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടോ, ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഉള്ള ഒരു അറിവിലല്ല, യഥാർത്ഥമായിട്ടും ദൈവിക ശബ്ദം സൗളിൻ്റെ ജീവിതത്തിൽ കേൾക്കുവാനിടയായി. അവിടെ ആ ശബ്ദത്തിൻ്റെ മുന്നിൽ, ആ ദൈവത്തിൻ്റെ മഹിമയുടെ മുന്നിൽ സൗൾ മുട്ടുകുത്തുകയാണ്. ഐ എം ജീസസ്. ഈ ലോകത്തിൽ നമ്മളുടെ മനസ്സിലുള്ള ദൈവിക സങ്കല്പങ്ങളൊക്കെയും മനുഷ്യർ സൃഷ്ടിച്ച സങ്കല്പങ്ങളായിരിക്കാം, പാരമ്പര്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന സങ്കല്പങ്ങളായിരിക്കാം. എന്നാൽ ഒരു പ്രാവശ്യം അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ, അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ ജീവിതം എന്നെ എവിടെയാണ് എത്തിക്കുന്നത്? യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ ദൈവിക സമാധാനം എൻ്റെ ജീവിതത്തിലുണ്ടോ? യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവം ഉദ്ദേശിക്കുന്ന ദിശയിലേക്കാണോ എൻ്റെ യാത്ര എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാകുന്നു. അങ്ങനെ യഥാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് തന്നെ നിങ്ങളോട് സംസാരിക്കും. ജീവിച്ചിരിക്കുന്ന ദൈവം യേശു ക്രിസ്തു തന്നെയെന്ന് അപ്പോസ്തലനായ ഈ അപ്പോസ്തല പ്രവർത്തികളിൽ 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതായ ഈ സൗലിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങളുടെ ജീവിതത്തിലും ഈ സമയത്തിലുണ്ടാകട്ടെ. യഥാർത്ഥമായി ചോദിച്ചാട്ടെ, ദൈവമേ നീ ആരാണ്, ജീവിച്ചിരിക്കുന്ന ദൈവം ആരാണ് എന്ന് നിങ്ങൾ ഹൃദയം നുറുങ്ങി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറങ്ങുകയാണെങ്കിൽ, ദൈവം ദർശനങ്ങൾ മുഖേന, ദൈവം ഡ്രീംസ് മുഖേന, സ്വപ്നങ്ങൾ മുഖേന, ദൈവത്തിൻ്റെ വചനങ്ങൾ മുഖേന, സാഹചര്യങ്ങൾ മുഖേന നിങ്ങൾക്ക് യഥാർത്ഥമായി ജീവിച്ചിരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ഈ സൗലിൻ്റെ ജീവിതം ഇവിടെ മാറുകയാണ്. ഇനിയും സൗളല്ല, സൗലിൻ്റെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ, ആക്സ് ചാപ്റ്റർ 9 അപ്പോസ്തല പ്രവൃത്തികളുടെ 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യങ്ങൾ മുതൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം ആരെന്നുള്ള ഒരു മാറ്റം. ഒന്നാമതായിട്ട് സൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യസ്തത, എ ന്യൂ റെവലേഷൻ ഓഫ് ഹു ഗാഡ് ഈസ്, ദൈവം ആര് എന്നുള്ളൊരു പുതിയ വെളിപാട്, അത് സൗലിൻ്റെ ജീവിതത്തിനെ മാറ്റം വരുത്തുന്നു. രണ്ടാമതായിട്ട് സൗലിനോട് ഒരു വലിയ ശബ്ദം സംസാരിക്കുകയാണ്. Verse 6, Now get up and go into the city and I will be told what you must do. ഇവിടെ നിന്ന് നീ എഴുന്നേൽക്കുക, നിന്നെ ഒരു ഒരുക്കി വച്ചിരിക്കുന്ന പട്ടണത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ്, അവിടെ ചെല്ലുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചില കാര്യങ്ങൾ തയ്യാറാക്കി വെക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ, അതിന് നമ്മളെ തന്നെ വിധേയരാകുമ്പോൾ, ദൈവം പിന്നീടുള്ള കാര്യങ്ങൾക്കും തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കും. നമ്മളുടെ ജീവിതം ദൈവഹിതവുമായിട്ട് ലൈനിൽ വരുമ്പോൾ ദൈവഹിതങ്ങളും ദൈവം ഒരുക്കി വെക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദൈവമാണ് ബൈബിളിൻ്റെ ദൈവം. സൗലിനോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കൂ, ഞാൻ കാണിച്ചിരിക്കുന്നതായ പട്ടണത്തിലേക്ക് കടന്നു പോകുമോ. അവിടെ ആ പട്ടണത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു താണ ജാതിയിൽ പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് അനന്യാസ് എന്നാണ്. സൗളിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സൗൾ ഇന്നത്തെ കാലത്തെ നമ്മളുടെ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ അനുസരിച്ച് ഒരു ബ്രാഹ്മൺ കാസ്റ്റ് എല്ലാ ലെവലിലുള്ള ഒരു മനുഷ്യനായിരുന്നു സൗൾ. ഈ സൗളിനോട് ദൈവാത്മാവ് പറയുകയാണ്, നിന്നെ അനന്യാസിൻ്റെ അടുക്കലേക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ്. അനന്യാസ് എന്ന് പറയുമ്പോൾ അവൻ യഹൂദന്മാരുടെ യഹൂദനായ സൗലുമായിട്ട് കമ്പയർ ചെയ്യുവാൻ യാതൊരു സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ദ ലോവസ്റ്റ് ഓഫ് ദ ലോവസ്റ്റ്. He can be compared to the Dalit of our culture. Ananias, oru devamanushanaya ee Ananiasinte erambilekku Saulinne paranju vidunnu. Avide chennu devamanushanaya Ananias Saulinte mel kai vechu prarthichu oru jeevathinu vyathyasam vanna oru devavaidalayittu maarunnathayittu saadhikkunnu. Avide mudal namukku vajanathil kaanunnathu Saul oru devavaidalayi maari devamakkalumayittulla സമ്മർദ്ദവും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കും വേണ്ടിയിട്ട് സൗൾ ദൈവ മക്കളുടെ കൂടെ സഹകരണത്തിന് വേണ്ടിയിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്വല്പസമയം ചെലവഴിക്കുന്നതായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ആ സമയം, ആ കൂട്ടായ്മയിലുള്ള സമയത്തിൽ സൗളിൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരികയുണ്ടായി. അങ്ങനെ മനുഷ്യർ ആര് എന്നുള്ള ഒരു മാറ്റം, സൗൾ അവൻ്റെ ജാതിയിൽപ്പെട്ട യഹൂദന്മാരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠർ എന്ന് എണ്ണിക്കൊണ്ടിരുന്നതായ ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഈ മാറ്റത്തിന് ശേഷം ദൈവത്തിന് അവൻ്റെ ജീവിതത്തിൽ മനുഷ്യർ ആരെന്നുള്ള ഒരു പുതിയ ചിന്ത വരുത്തുവാനായിട്ടാണ് ഏറ്റവും താണ ജാതിയിൽപ്പെട്ട അനന്യാസിലേക്ക് ദൈവം സൗളിനെ കടത്തിവിട്ടത്. അവിടെ കടന്നു ചെന്നപ്പോൾ ഈ സൗളുമായിട്ടുള്ള എൻകൗണ്ടറിന് ശേഷം പൗലോസിന് സൗളിന് ഒരു പുതിയ വെളിപ്പാട്, മനുഷ്യർ ആര്. ദൈവം വചനത്തിൽ എഴുതിയിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3:16, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ജീസസ് ക്രൈസ്റ്റ് ഹൂഎവർ ബിലീവ്സ് ഇൻ ഹിം വിൽ നോട്ട് പെരിഷ് ബട്ട് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. ദൈവം ലോകത്തെ ഇത്രയോ സ്നേഹിച്ചു, അവൻ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി തന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ വണ്ണം നിത്യജീവൻ പ്രാപിക്കുവാൻ അവകാശം നൽകി തന്നിരിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു. അത് യഹൂദന്മാരെന്നില്ല, ജാതികളെന്നില്ല, ഒരു ബ്രാഹ്മണെന്നില്ല, ഒരു ദാലിറ്റെന്നില്ല, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള വിഷയം സൗളിനെ ദൈവം ഇവിടെ പഠിപ്പിക്കുകയാണുണ്ടായത്. ഒരു പുതിയ ദർശനം. That we are all one in Jesus Christ. There is no Jew, there is no Gentile. Jesus is the one that can bring peace and unity between caste, color, and creed. He unites us as one being. No political force can do that. No social organizations can do that. No entity can do that. But Jesus can bring us as one humanity. Yesu Christuvil nammal vishwasikkumbol യഥാർത്ഥമായി മനുഷ്യൻ ആരെന്നുള്ള ഒരു പുതിയ വെളിപ്പാട് നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. സൗളിൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ആരെന്നുള്ള ഒരു പുതിയ വെളിപ്പാട് അനന്യാസുമായിട്ടുള്ള എൻകൗണ്ടറിൽ കൂടി ദൈവം അവനെ പഠിപ്പിക്കുകയാണുണ്ടായത്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ പോവുകയാണ്. മൂന്നാമതായിട്ട് ദൈവം സൗളിന് ഒരു പുതിയ അസൈൻമെൻറ്റ്. ഒന്നാമതായിട്ട് ദൈവം ആരെന്നുള്ള ഒരു പുതിയ വെളിപ്പാട്. രണ്ടാമതായിട്ട് മനുഷ്യർ ആരെന്നുള്ള ഒരു പുതിയ മനസ്സിലാക്കൽ, ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്. മൂന്നാമതായിട്ട് സൗളിൻ്റെ ജീവിതത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും, ശിഷ്യന്മാരുമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികളുമായിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയുമുള്ള ആ എൻകൗണ്ടറിന് ശേഷം ജനങ്ങളെ കൊന്നുകൊണ്ട് നടന്നതായ മനുഷ്യൻ, പാപത്തിലേക്ക് നടന്നുകൊണ്ടതായ ഒരു മനുഷ്യൻ, ശാന്തിയില്ലാതെ നടന്നതായ ഈ മനുഷ്യൻ ഒരു പുതിയ ജോലി ദൈവം കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷകനായിട്ട് യഹൂദന്മാരുടെ സമൂഹം വിട്ട് ജാതികളിലേക്ക് കടന്നുപോകുവാൻ ഒരു മിഷണറിയായിട്ട് സൗളിനെ ദൈവം മാറ്റിയൊരുക്കി, അവൻ്റെ പേരിന് പോലും ഒരു മാറ്റം കൊടുത്തുകൊണ്ട് സൗൾ എന്നുള്ള വ്യക്തിയെ പൗൾ എന്നാക്കിക്കൊണ്ട് അവനൊരു മിഷണറിയായിട്ട് ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകുന്ന ഒരു ദൈവദാസനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു പുതിയ ജോലി. അവൻ ഉടനെ തന്നെ പ്രസംഗിക്കുവാൻ തുടങ്ങിയെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. സൗൾ യേശു ക്രിസ്തുവിനെ പറ്റി ലോകമെമ്പാടും പറയുവാനുള്ള ആ തീഷ്ണതയോടുകൂടി പട്ടണങ്ങൾ മാറി പുതിയ ജനങ്ങളോട് പോയി ദൈവസ്നേഹത്തെ പങ്കിടുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസിൻ്റെ പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കൂടുതൽ പോർഷൻസ് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ജീവിതത്തിനൊരു മാറ്റം കൊടുത്തതായ സൗലിൻ്റെ ജീവിതം നമ്മളുടെ ജീവിതത്തിനൊരു മുഖാന്തരമായി തീരുവാനാകട്ടെ. യഥാർത്ഥമായി ദൈവം ആരെന്നുള്ള ഒരു വെളിപാട്, യഥാർത്ഥമായി മനുഷ്യർ ആര് എന്നുള്ള ഒരു വെളിപാട്, യഥാർത്ഥമായി ഈ ലോകത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ജോലി എന്തെന്നുള്ള ആ ഒരു പുതിയ മനസ്സിലാക്കൽ നമ്മളുടെ ജീവിതത്തിന് അനിവാര്യമാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ അലയുന്ന മാർഗത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ദൈവത്തിലേക്ക് കടന്നു വരിക. യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ മുട്ടുകളെ കുത്തുമോ? യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുമോ? ഇല്ലായെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ക്രൂശന്മേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതായ ആ മരണത്തിൻ്റെ സാക്രിഫൈസ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രോപ്രിയേറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി, പുതിയ മനസ്സിലാക്കൽ, ലോകത്തെപ്പറ്റി ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് യു ക്യാൻ ബി representing him and his purposes. Deva ishtam cheyidukonde devathe santoshippikkunna oru devavadalayittu ningalku jeevikkuvan swadhikkum. Kannukal adakkam. Ivide sudichirikkunnathaya oro makkaleyum devame nee samsarikkumaragadame. Oru pudhiya സ്വരം അവർ കേൾക്കുവാൻ നീ ഇടയാക്കുമാറാണ്. ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യർ ആരെന്നുള്ള ഒരു പുതിയ ദർശനത്തിൽ ജാതി മതഭേദമെന്നിയ എല്ലാവരെയും സ്നേഹിക്കുവാൻ തക്കവണ്ണം മനുഷ്യരെ ഒന്നാക്കി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം സേവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളായി മാറുവാൻ ഈ ശ്രോതാക്കളെ നീ സഹായിക്കുമാറാകണമേ. ദൈവസ്വരം ഞങ്ങൾ കേൾക്കുവാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെപ്പറ്റി അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നതായ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൽ കൂടി ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂടി ഞങ്ങൾക്ക് അറിയിപ്പാൻ ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചർച്ച് ചണ്ഡീഗഡ് സിറ്റിയിൽ നോർത്ത് ഇന്ത്യയിലാണ്. ഞങ്ങളുടെ ചർച്ചിനെ പറ്റി കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യൂ, ഞങ്ങളുമായിട്ട് സംബന്ധിക്കൂ. ഗോഡ് ബ്ലെസ് യു.